നമസ്കാരം ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ, SBS മലയാളം റേഡിയോയിലേക്ക് സ്വാഗതം.
നമസ്കാരം
ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ. ഇപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഒന്നും അപ്രതീക്ഷിതമായിരുന്നില്ല ഈ ഫലമെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഡൽഹിയിൽ ഒരുപക്ഷെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ആദ്യമായി സംഭവിച്ചിരിക്കുന്ന ഒരു പ്രതിഭാസമെന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ ഫലം വന്നിരിക്കുന്നു. എന്താണ് ഇതിൽ നിന്ന് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ താങ്കൾക്ക് മനസ്സിലാവുന്നത്?
രണ്ടു മൂന്ന് കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിലെ സന്ദേശം എന്ന് പറയാവുന്നത്. ഏറ്റവും പ്രാഥമികമായ സന്ദേശം, ഇന്ത്യയിലെ ജനങ്ങൾ, പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിലെ ജനങ്ങൾ, കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ അത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണത്തെയും വളരെ ശക്തമായ രീതിയിൽ തിരസ്കരിക്കുകയാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. പക്ഷേ രാഷ്ട്രീയത്തിൽ ഈ മുഖ്യ സന്ദേശങ്ങൾക്കൊപ്പം എല്ലാ സമയത്തും അനുബന്ധ സന്ദേശങ്ങളും കൂടെ കടന്നു വരാറുണ്ട്. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വന്നിരിക്കുന്ന അനുബന്ധ സന്ദേശം വളരെ ശ്രദ്ധേയമാണ്. കേവലം ഒരു വർഷം മാത്രം പ്രായമുള്ള ഒരു പാർട്ടി, ആം ആദ്മി പാർട്ടി, പരമ്പരാഗത രാഷ്ട്രീയക്കാര് ആരും നയിക്കാത്ത, മറ്റ് വിവിധ മേഖലകളിൽ ജോലി ചെയ്യുകയും പിന്നീട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിലുള്ള ആൾക്കാർ, അവര് കയറി വന്നിട്ടുള്ള ഒരു പാർട്ടിയും പ്രസ്ഥാനവും ആം ആദ്മി പാർട്ടി, അത് ഡൽഹിയിൽ അത്ഭുതകരമായ ഒരു പ്രകടനം കാഴ്ചവെച്ചു. ഇത് കാണിക്കുന്നത് ഇന്ത്യയിലെ പ്രത്യേകിച്ചും മധ്യസ്ഥവിധരായ അല്ലെങ്കിൽ അനുശാചനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിൽ കോൺഗ്രസിന്റെയും BJP യുടെയും രാഷ്ട്രീയ പ്രക്രിയകൾക്ക് അപ്പുറത്തേക്ക് നിൽക്കുന്ന സുതാര്യമായ സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന, സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ വികസനത്തിന്റെ കാര്യത്തിലൊക്കെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുള്ള ആൾക്കാരുടെ കൂടെ ചേർന്ന് നിൽക്കാൻ ജനങ്ങൾ തയ്യാറാണെന്നതാണ്. ഇത് ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ദീർഘകാലത്തേക്ക് വലിയ പ്രത്യാഘാതങ്ങളും അനുരണനങ്ങളും ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ഫലമാണ്. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ കാണാൻ കഴിയുക.
ഇതിൽ താങ്കൾ ഇപ്പോൾ പറഞ്ഞത് ദീർഘകാലത്തേക്ക് ഒരുപക്ഷെ അനുരണനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ആം ആദ്മി പാർട്ടി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ് എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷവും പ്രമുഖ പാർട്ടിയിലെ നേതാക്കൾ പലപ്പോഴും പറയുന്നത് കേട്ടത്. അത്തരത്തിലൊരു താൽക്കാലിക പ്രതിഭാസം മാത്രമായി ആം ആദ്മി പാർട്ടി മാറാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നുണ്ടോ?
ഇല്ല, നമ്മുടെ രാഷ്ട്രീയത്തിന്റെ പതിവ് ചട്ടവട്ടങ്ങൾ മാത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് നമുക്ക് പോകാൻ പറ്റും. നമ്മുടെ രാഷ്ട്രീയത്തിന്റെ പതിവ് ചട്ടവട്ടങ്ങൾ മിക്കവാറും ജാതീയവും സാമുദായികവും പ്രാദേശികവുമായ സ്വത്തുകളെ, ഐഡന്റിറ്റികളെ ഏകോപിപ്പിച്ചുകൊണ്ട് ചിലപ്പോൾ വികസനത്തിന്റെ മുദ്രാവാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ, ചിലപ്പോൾ ഏതെങ്കിലും അമലമോ പള്ളിയോ നിർമ്മിക്കുന്നതിന്റെ ഒരു പ്രശ്നത്തിന് മുകളിൽ, ഇങ്ങനെയുള്ള വ്യവസ്ഥാപിതമായ രാഷ്ട്രീയ നിഗമനങ്ങളും മാനദണ്ഡങ്ങളും മാത്രം ഉപയോഗിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ആം ആദ്മി പാർട്ടി പരാജയമാകും എന്ന് പറയാൻ പറ്റും. ഡൽഹിയിൽ ഒരു വർഷം മുമ്പ് ഈ പാർട്ടി തുടങ്ങുമ്പോൾ പോലും സമാനമായ വീക്ഷണമാണ് ഒരുപാട് നിരീക്ഷകന്മാർ വെച്ച് പുലർത്തിയിരുന്നത്. അപ്പോ എനിക്ക് പോലും, ഞാൻ 10-30 വർഷമായിട്ട് രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്ന, രാഷ്ട്രീയ പത്രപ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ്, എനിക്ക് പോലും എന്തുമാത്രം ഈ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന സ്വത്ത് രാഷ്ട്രീയത്തിന് അപ്പുറത്തുള്ള രാഷ്ട്രീയം എത്രമാത്രം ഫലപ്രദമാകും എന്ന് സംശയമുണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം മറികടന്നുകൊണ്ട് സമൂഹത്തിന്റെ എല്ലാ മേഖലയിലുള്ള ആൾക്കാരെ വളരെ പരിമിതമായ ചില മുദ്രാവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, അതായത് അഴിമതിക്കെതിരായിട്ടുള്ള മുദ്രാവാക്യം, വൈദ്യുതി വിലവർദ്ധനെതിരായിട്ടുള്ള, വൈദ്യുതി സ്വകാര്യവൽക്കരണത്തിനെതിരായിട്ടുള്ള മുദ്രാവാക്യം, ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ അവരുടെ ലൈസൻസുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം, തൂപ്പുകാരുടെ ജീവിത സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം, ഇങ്ങനെ പരിമിതമായ ചില കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവർ കൃത്യമായ രീതിയിൽ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയമായ നേട്ടം ഉണ്ടാക്കുകയും ചെയ്ത് നമ്മൾ കാണുന്നു. അപ്പൊ അതുകൊണ്ട് ഇത് ഇങ്ങനെ സമാനമായ രീതിയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഏറ്റെടുക്കപ്പെടാതെ നിൽക്കുന്ന, മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാൽ ഏറ്റെടുക്കപ്പെടാതെ നിൽക്കുന്ന ഒരുപാട് സംസ്ഥാനങ്ങളും സ്ഥലങ്ങളും ഇന്ത്യയിലുണ്ട്. അവിടെയാണ് ഈ പാർട്ടിക്ക് കടന്നു കയറാനുള്ള സാധ്യതയുള്ളത്. അത് കണക്കാക്കിക്കൊണ്ടുള്ള പ്രവർത്തനം ഈ പാർട്ടി ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ഒരുപക്ഷെ ഈ ന്യൂ ഏജ് മീഡിയയുടെ സാധ്യതകൾ ഏറ്റവും അധികം പ്രയോജനപ്പെടുത്ത പാർട്ടിയും ആം ആദ്മി പാർട്ടി തന്നെയാണെന്ന് വിലയിരുത്താൻ കഴിയുമോ? കാരണം മറ്റ് പറഞ്ഞ തൂപ്പുകാരുടെയും മറ്റും ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിനൊപ്പം തന്നെ യുവാക്കളെ കൂടുതലായി ആകർഷിക്കാൻ, പ്രത്യേകിച്ചും ഓസ്ട്രേലിയയിൽ പോലും ന്യൂ ഏജ് മീഡിയയിലൂടെ ഒരുപാട് പ്രചാരണം ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി നടക്കുന്നുണ്ട്. അത് എത്രത്തോളം ഇവർക്ക് സഹായകരമായിട്ടുണ്ട്?
അല്ല, അത് ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തനത്തിൽ ഞാൻ ശ്രദ്ധേയമായി കണ്ടിട്ടുള്ളത്, പരമ്പരാഗത രാഷ്ട്രീയത്തിന്റെ ഏറ്റവും നല്ല മാനദണ്ഡങ്ങൾ, അതായത് വീട് വീടാന്തരം കയറി ഇറങ്ങിയുള്ള രാഷ്ട്രീയ പ്രവർത്തനം, അത് നമ്മുടെ വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ചും ഡൽഹിയിലെ കോൺഗ്രസും ബി ജെ പിയും ഒക്കെ ഏതാണ്ട് മറന്നുപോയ ഒരു രീതിയാണ്. അങ്ങനെ വീട് വീടാന്തരം കയറിയുള്ള പ്രവർത്തനം ഒരു വശത്ത്, മറുവശത്ത് കൃത്യമായി സോഷ്യൽ മീഡിയ അടക്കമുള്ള ന്യൂ ഏജ് മീഡിയ ഉപയോഗിക്കാനുള്ള രീതി. പക്ഷേ സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തില് ആം ആദ്മി പാർട്ടിയോട് കിടനിൽക്കുന്ന പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു നേതാവെങ്കിലും വ്യവസ്ഥാപിത രാഷ്ട്രീയത്തിൽ ഇന്ത്യക്കുണ്ട്, അത് നരേന്ദ്രമോദിയാണ്. അദ്ദേഹത്തെ ഇന്ത്യ മുഴുവൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന വലിയ സ്വീകരണത്തിന്റെ ഒരു നിദാനം ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന രീതി തന്നെയാണ്. പക്ഷെ അത് പറയുമ്പോൾ തന്നെ ആം ആദ്മി പാർട്ടിയുടെ കാര്യത്തിൽ ഇത് വളരെ ശ്രദ്ധേയമായ രീതിയിൽ അവർ ഈ രണ്ട് പരമ്പരാത്തിന്റെ നല്ല വശങ്ങൾ സോഷ്യൽ മീഡിയയുടെ സാധ്യതകളും ഒരുപോലെ ഇഴുക്കി ചേർക്കുന്നവർ വിജയിച്ചു എന്ന് പറയേണ്ടത്.
ആം ആദ്മി പാർട്ടിക്കപ്പുറം നമ്മുടെ ഇന്ത്യയിലുള്ള പ്രമുഖ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ കോൺഗ്രസിൽ രാഹുൽ ഗാന്ധിയുടെ പരീക്ഷണങ്ങൾ വീണ്ടും വീണ്ടും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്തായിരിക്കും ഇനി രാഹുൽ ഗാന്ധിയുടെ ഒരു ഭാവി? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ മുന്നിൽ നിർത്തി അതിലേക്ക് പോകാൻ കോൺഗ്രസിന് കഴിയുമോ?
അല്ല, തൽക്കാലത്തേക്ക് കോൺഗ്രസിന്റെ മുമ്പിൽ മറ്റ് ഓൾട്ടർനേറ്റീവ് ഇല്ല. പക്ഷേ രാഹുൽ ഗാന്ധി ഇങ്ങനെ നിരന്തരമായി പരാജയപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിൽ തീർച്ചയായും കോൺഗ്രസ് വളരെ കാര്യമായി എന്താണ് ഈ വ്യക്തിത്വത്തെ കൊണ്ടും ഈ രാഷ്ട്രീയ നേതാവിനെ ഉപയോഗിച്ചുകൊണ്ടും ചെയ്യേണ്ടത്, ഈ രീതിയിൽ തുടരണമോ എന്ന കാര്യം വളരെ ഗൗരവമായി പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. അതിൽ സംശയമൊന്നുമില്ല. രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിന് ശേഷം താൻ ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തനത്തിന്റെ സന്ദേശം ഉൾക്കൊള്ളുമെന്നും അതിൽ നിന്ന് പഠിക്കുമെന്നും എല്ലാവരെയും അത്ഭുതപ്പെടുത്താറുള്ള പ്രവർത്തനം കാഴ്ചവെക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ട്രാക്ക് റെക്കോർഡ് വെച്ച് അങ്ങനെ ഒരു പ്രതീക്ഷ നമുക്ക് സാധ്യമല്ല. രണ്ടാമതൊരു കാര്യം, ഒരു ഡൽഹിയിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഒരു തമാശയായി പറഞ്ഞു കേൾക്കുന്നതാണ്, പക്ഷേ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനം കാണുന്ന സമയത്ത് അങ്ങനെ ഒരു സാധ്യതയുണ്ടോ എന്ന് അതായത് ഒരു കോൺസ്പിറസി തിയറിയാണ്. അതായത് അടുത്ത തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ വലിയ പരാജയത്തിലേക്ക് നയിക്കുക, എന്നിട്ട് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നേതൃത്വത്തെ മുഴുവൻ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ അലകും പിടിയുമായി പുതിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കാൻ ആണ് രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നത് എന്നൊരു തമാശ ഡൽഹിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോ ആ തമാശയുടെ പശ്ചാത്തലത്തിൽ വേണം ഈ പരാജയങ്ങളെ നമ്മൾ കാണാൻ എനിക്ക് തോന്നുന്നു.
മലയാളികൾക്ക് താല്പര്യമുള്ള മറ്റൊരു വിഷയം, ഇടതു പാർട്ടികൾ ഇതിൽ നിന്ന് എന്ത് പഠിക്കണം എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ചർച്ചകൾ നടക്കുന്ന ഒരു വിഷയവും. കാരണം ഡൽഹിയിൽ കോൺഗ്രസും ബി ജെ പിയും എന്ന രീതിയിൽ മാറി മാറി ഭരിക്കുമ്പോൾ ഡൽഹിയിൽ സി പി എം കേന്ദ്ര ഭരണത്തിൽ പുറത്തുനിന്ന് പിന്തുണ നൽകിയിരുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഇടതുപക്ഷത്തിന് ശക്തമായി കടന്നു കയറാൻ കഴിഞ്ഞിരുന്നില്ല. ഇത്രയധികം വിഷയങ്ങളിലേക്ക് കടന്നു കയറാനുള്ള ഇടതുപക്ഷത്തിന്റെ പരാജയം ഒരു തുറന്നു കാണിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിട്ടുണ്ടോ ഇത്?
അതിന് സംശയമൊന്നുമില്ല. ഇടതുപക്ഷത്തിന്റെ സംഘടനാ രീതികൾ ഈ എല്ലാ കാര്യത്തിലും നിലപാടുണ്ടാക്കിയിട്ട് മാത്രമേ ഞങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യുള്ളൂ എന്നുള്ള വാശി, ഇത്തരം കാര്യങ്ങളൊന്നും അല്ല ജനങ്ങൾ നോക്കുന്നത് എന്നും അവർ എ കെ ജിയുടെ മാതൃകയിലുള്ള നേതൃത്വത്തെ, അതായത് അവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് മിലിറ്റന്റ് ആയിട്ടുള്ള സമരങ്ങൾ നടത്തുന്ന ആൾക്കാരുടെ കൂടെ നിൽക്കാനാണ് അവർ സാധ്യമാകുന്നത് എന്നൊരു വലിയ പാഠം ഉണ്ട്. ഒരുപക്ഷെ എ കെ ജി മുതൽ കേരളത്തിൽ വി എസ് അച്യുതാനന്ദൻ വരെയുള്ള ആൾക്കാർ നമുക്ക് നൽകുന്ന പാഠം അതാണ്. അപ്പം ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രക്ഷോഭങ്ങളൊക്കെ നടത്തിക്കൊണ്ട് അതിലെ പിന്നീട് രാഷ്ട്രീയ സമൂഹമാക്കി മാറ്റിയെടുക്കുന്നതാണ് വേണ്ടത്. അല്ലാതെ വലിയ കാര്യങ്ങളെല്ലാം കൃത്യമായി പഠിച്ച് നയപരമായ തീരുമാനങ്ങളൊക്കെ ഉണ്ടാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ ആ നയങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് സാത്വികമായ രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും തങ്ങളുടെ രാഷ്ട്രീയ ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുമെന്ന് തോന്നുന്നില്ല എനിക്ക്.
തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ, SBS മലയാളം റേഡിയോയോട് ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിനെ.
നന്ദി രീജു, നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും വരുന്നു. SBS റേഡിയോ കൂടുതൽ കൂടുതൽ വിവരങ്ങളിലേക്ക് വരട്ടെ.